السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദ വിശദീകരിക്കുന്ന, മുസ്ലിമീങ്ങൾ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന സദസ്സിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഏറ്റവും ഗുരുതരമായ തിന്മയായി എണ്ണിയിട്ടുള്ള ശിർക്കിനെ കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത തിന്മയാണ് ശിർക്ക് എന്നത്. ശിർക്കിലായിക്കൊണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായിക്കൊണ്ട് തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചാൽ ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിൽ എന്നെന്നും നരകത്തിൽ തന്നെ ശാശ്വതനായി കഴിയേണ്ടവനായി മുശ്രിക്ക് മാറുന്നതാണ്. അവന് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എത്ര ഗുരുതരമായ തിന്മയാണ് ശിർക്ക് എന്നത് ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത് നാം പഠിച്ചത് എന്താണ് ശിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിൽ അള്ളാഹുവിനോടൊപ്പം പങ്കാളികളെ നിശ്ചയിക്കലാണ് ശിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശിർക്കിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ്. തൗഹീദിനെ കുറിച്ച് നാം പറഞ്ഞതുപോലെ, കുഫറിനെ കുറിച്ച് നാം പറഞ്ഞതുപോലെ, നിഫാഖിനെ കുറിച്ച് നാം പറഞ്ഞതുപോലെ, ശിർക്കിനും ഇനങ്ങളുണ്ട്. കുഫറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാം പറഞ്ഞിരുന്നു, കുഫർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കുഫറുൻ അക്ബർ, രണ്ട് കുഫറുൻ അസ്ഗർ. ഒന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ കുഫറാണ്. അതിലൊരാൾ അകപ്പെട്ടാൽ അവൻ മുസ്ലിമല്ല. അതുപോലെ തന്നെ നിഫാഖുൻ അക്ബർ, കപടവിശ്വാസം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ള വലിയ നിഫാഖാണ്. ഇതുപോലെ തന്നെ കുഫ്റുൻ അസ്ഗറും നിഫാഖുൻ അസ്ഗറുമുണ്ട്. വലിയ കുഫർ ഉള്ളതുപോലെ തന്നെ ചെറിയ കുഫറുണ്ട്, ചെറിയ നിഫാഖുണ്ട്. അത് ഒരാളിൽ സംഭവിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, എന്നാൽ വളരെ ഗുരുതരമായ തിന്മയാണ് അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ശിർക്കുൻ അക്ബറും ശിർക്കുൻ അസ്ഗറുമുണ്ട്. വലിയ ശിർക്കുണ്ട്, ചെറിയ ശിർക്കുമുണ്ട്. വലിയ ശിർക്ക് ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അയാൾ മുശ്രിക്കായി മാറും. നാം നേരത്തെ പറഞ്ഞ നരകത്തിൽ കാലാകാലം കിടക്കുന്ന, സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കാത്ത ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മയെന്ന് നാം പഠിച്ചത് ആ ഷിർക്കിനെ കുറിച്ചാണ്, ഷിർക്കുൻ അക്ബറിനെ കുറിച്ചാണ്. വലിയ ഷിർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കാളികളെ ചേർക്കുക എന്ന ഏറ്റവും ഗുരുതരമായ തിന്മ. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന ശിർക്ക ലളുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്നത് ഏറ്റവും ഗുരുതരമായ, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ തിന്മയാണ്. ഇതുപോലെ തന്നെ ശിർക്കുൻ അസ്ഗറുണ്ട്, ചെറിയ ശിർക്കുണ്ട്. എന്താണ് അവയുടെ വിശദീകരണങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ പുസ്തകത്തിൽ ശിർക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, അൻവാഉ ശിർക്ക്, ശിർക്കിന്റെ ഇനങ്ങൾ. അൽ ഔവലു, ഒന്നാമത്തെ ഇനം, അശ്ശിർക്കുൽ അക്ബർ, വലിയ ശിർക്കാണ്. വഹുവ അർബഅത്തു അൻവാഉ, വലിയ ശിർക്ക് എന്നത് നാല് രൂപത്തിലുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള ശിർക്ക് നാല് രൂപത്തിലുണ്ട്. അൽ ഔവലു, ഒന്നാമത്തേത്, ശിർക്കു ദഅ്വ, ആരാധനയിൽ സംഭവിക്കുന്ന, പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ശിർക്കാണ്. ഇതാണ് ജനങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന, മിക്ക ആളുകളും അകപ്പെട്ടിരിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കാരണങ്ങളിൽ ഏറ്റവും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ശിർക്ക് ഈ പറഞ്ഞതാണ്, ശിർക്കു ദഅ്വ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആരാധനയിൽ പ്രാർത്ഥനയിൽ പങ്കുചേർക്കുക എന്ന ശിർക്ക്. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി താക്കീത് നൽകിയത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വല ഉശ്രിക്കു ബിഹി അഹദ. പറയുക അല്ലാഹുവിന്റെ റസൂലെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വല ഉശ്രിക്കു ബിഹി അഹദ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന് തൊട്ട് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, വല ഉശ്രിക്കു ബിഹി അഹദ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. മസ്ജിദുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, വ അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അവന്റേതു മാത്രമാണ്. വ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളത് മാത്രമാണ്, നിങ്ങൾ അവിടെ അള്ളാഹു അല്ലാത്ത മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, ആരാധിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, വഇദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ, കടലിൽ യാത്ര പോയി കഴിഞ്ഞാൽ, ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നിഷ്കളങ്കമായി വിളിച്ചു പ്രാർത്ഥിക്കും, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുള്ളൂ. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, അല്ലാഹു അവരെ ആ കടലിൽ നിന്ന് വലിയ തിരമാലകൾ വന്ന് അവരെ മൂടാനുള്ള
അവർ മുങ്ങിപ്പോകുമെന്ന് അവർ ഭയന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് അവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫലമ്മാ നജ്ജാഹും അള്ളാഹു അവരെ രക്ഷിച്ചാൽ ഇദാഹും യുശ്രിക്കൂൻ അവരത് ശിർക്ക് ചെയ്യുന്നു. ഈ ശിർക്ക് ഏതിലാണ്? പ്രാർത്ഥനയിലാണ്, ആരാധനയിലാണ്. ഈ ശിർക്കാണ് ജനങ്ങളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ അകപ്പെട്ടിരിക്കുന്ന ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വല യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക മിനൽ ളാലിമീൻ. അല്ലാഹു പറയുന്നു, വല തദ്ഉ, നീ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കരുത്. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ, മാ ലാ യൻഫഉക, നിനക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ആളുകളെ, നിനക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത വിഗ്രഹങ്ങളെ, മരിച്ചുപോയവരെ, സാലിഹീങ്ങളെ, നബിമാരെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരം ചെയ്യാനും അവർക്ക് സാധിക്കുകയില്ല, ഉപദ്രവിക്കാനും സാധിക്കുകയില്ല. അങ്ങനെയുള്ളവരെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫഇൻ ഫഅൽത, ഇനി നീ എങ്ങാനും അങ്ങനെ ചെയ്തു പോയാൽ, ഫഇന്നക മിനൽ ളാലിമീൻ, നീ ശിർക്ക് ചെയ്യുകയും അള്ളാഹുവിനെ ധിക്കരിച്ച് അതിക്രമം പ്രവർത്തിച്ച ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യും. ഈ ആയത്തുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം. കാരണം ജനങ്ങളിൽ വലിയ ഒരു വിഭാഗം, ഖേദകരമെന്ന് പറയട്ടെ, ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ഞങ്ങളും മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളിൽ പോലും പലർക്കും തെറ്റുപറ്റിയിട്ടുള്ള വിഷയമാണിത്. അവർ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നു, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുപോലെ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അല്ലെ, അവരതിന് എന്തു പേരിട്ടാലും ഇത് സഹായത്തേട്ടമാണ്, ഇസ്തിഗാസയാണ്, ഇസ്തിഷ്ഫാആണ്, ഇസ്തിഷ്ഫാആണ് എന്ന് എങ്ങനെ പേരുകളിട്ടാലും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്താണോ അതേ കാര്യമാണ് അവർ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത്. നിനക്ക് ഒരു മുഅ്മിനായ മനുഷ്യനെ കാണാൻ അവൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവെ എന്റെ രോഗം മാറ്റിത്തരണേ. അതാ അവന്റെ അപ്പുറത്ത് നിൽക്കുന്നു വേറൊരാൾ, അവൻ പ്രാർത്ഥിക്കുന്നു, മുഹൈദ്ദീൻ ഷേഖ് എന്റെ രോഗം മാറ്റിത്തരണമേ. എന്താണ് ഈ രണ്ടാളുകളും തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്ന ഈ ശിർക്ക്, അതാണ് മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന വലിയ ഒരു വിഭാഗം ആളുകളിൽ ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ഗുരുതരമായ ശിർക്ക്. അത് ഒരാളിൽ സംഭവിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം സഹോദര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ, ഇബാദത്ത് എന്നാൽ, പ്രാർത്ഥന എന്നാൽ അതാകുന്നു യഥാർത്ഥത്തിലുള്ള ഇബാദത്ത്. യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. നീ ഒരാളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അവനുള്ള ഇബാദത്താണ്. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ നൽകൂ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നീ അള്ളാഹുവിനോട് കരാർ ചെയ്തത്. നിസ്കാരത്തിൽ നീ പറഞ്ഞത് എന്താണ്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അത് പറഞ്ഞതിന് ശേഷം പിന്നെ അവൻ രോഗം വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ അവനതാ കൈകൾ ഉയർത്തുന്നത്, അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ ചെല്ലുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്കാണ്. എത്ര വലിയ കളവാണ് അവന്റെ നിസ്കാരത്തിൽ അവൻ പറഞ്ഞത്! ഇതാണ് സഹോദരങ്ങളെ ശിർക്കിന്റെ ഒന്നാമത്തെ രൂപം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അദല്ല, ആരുണ്ട് ഇവനേക്കാൾ വലിയ അതിക്രമിയായി? ഇനി പറയാൻ പോകുന്ന ചില ആളുകൾ, അവരെക്കാൾ വലിയ അതിക്രമി ആരുണ്ട്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതായത് ഇവനേക്കാൾ വലിയ അതിക്രമി ലോകത്ത് വേറെയില്ല. വമൻ അദല്ല, ആരുണ്ട് ഇതിനേക്കാൾ വലിയ വഴികേടിലകപ്പെട്ടയാളായി? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവനേക്കാൾ വലിയ വഴികേടിലായ മറ്റാരാണുള്ളത്? ഇവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരുടെ അവസ്ഥ എന്താണ്? അവർ ഇവന്റെ പ്രാർത്ഥനക്കോ സഹായത്തേട്ടത്തിനോ ഉത്തരം നൽകുകയില്ല. ഇല യൗമിൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ. അവർ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്, അവർ അത് കേൾക്കുന്നില്ല. മുഹൈദ്ദീൻ ഷെയ്ഖ് ആകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, നബിമാരാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, മലക്കുകളാകട്ടെ, ആരാകട്ടെ, ചില ആളുകൾ ഈ ആയത്തുകൾ കേട്ടാൽ പറയും ഈ ആയത്ത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ്. അല്ല, മക്കയിലെ മുശ്രിക്കുകൾ അവർ വിഗ്രഹങ്ങളെ മാത്രം ആരാധിച്ചിരുന്നവരല്ല, അവരിൽ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരുണ്ട്, നബിമാരെ ആരാധിച്ചിരുന്നവരുണ്ട്, ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ആരാധിച്ചിരുന്നവർ മക്കയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം കഅബയിൽ കയറി, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ, സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കയ്യിലുള്ള വടി കൊണ്ട് തട്ടി തകർച്ച നശിപ്പിച്ചു കളഞ്ഞ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമുണ്ട്, ഇസ്മായിൽ നബിയുടെ വിഗ്രഹമുണ്ട്. അവർ ഇബ്രാഹിം നബി ആരാധിച്ചിരുന്നു, ഇസ്മായിൽ നബി ആരാധിച്ചിരുന്നു, മലക്കുകളെ ആരാധിച്ചിരുന്ന കൂട്ടവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ജിന്നുകളെ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു, മരങ്ങളെ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു, സ്വാലിഹീങ്ങളെ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുൻപ് അവിടുന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. അവിടുത്തെ അരികിലുള്ള റസൂലുള്ളയുടെ ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹ അവർ വന്നിരുന്നു കൊണ്ട് ഷാമിൽ അവർ കണ്ട കാഴ്ചകളെ കുറിച്ച് പറയുകയാണ്, അവിടെ അവർ കണ്ട കെട്ടിടങ്ങളെ കുറിച്ചും മറ്റും പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കഥകൾ കേട്ടപ്പോൾ, നസറാനികളെ കുറിച്ച് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസാറാക്കൾക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അതല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു, ഉലൈക ശിറാറുൽ ഖൽഖ്, അവരാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകൾ, ഏറ്റവും മോശക്കാർ അവരാണ്. ഇദാ മാത ഫീഹിം റജുലുൻ സാലിഹ്, അവരുടെ കൂട്ടത്തിൽ സാലിഹായ ഒരാൾ മരിച്ചാൽ, നോക്കണം, സാലിഹായ ഒരാൾ മരിച്ചാൽ അവരാ മനുഷ്യന്റെ കബറിന് നേരെ ഒരു മസ്ജിദ് കെട്ടിപ്പടുക്കും എന്നിട്ട് അയാൾ ആരാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ അതിനു മുൻപ് ആവർത്തിച്ച് താക്കീത് ചെയ്ത കാര്യമാണിത്. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വഹനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആ റസൂലുള്ളയുടെ ഖബറിനെ ഒരാൾ ആരാധിച്ചാൽ റസൂലുള്ളയുടെ ഖബറിനെ അവൻ വിഗ്രഹമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ള പറയുന്ന, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ. നോക്കണം, അപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ശിർക്ക്, അതാണ് ശിർക്കിന്റെ ഇനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തേത്. നമ്മുടെ നാട്ടിൽ അതിന് പല രൂപങ്ങളുണ്ട്. അതിന്റെ രൂപങ്ങളിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബിമാരെ വിളിച്ചു പ്രാർത്ഥിക്കുക, സ്വാലിഹീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുക, ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ രോഗം ശമിപ്പിക്കണമേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണമേ. നമ്മുടെ നാട്ടിലുള്ള മാലമൗലീദുകൾ അതിന് വലിയ ഉദാഹരണമാണ്. അവയിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ ചോദിക്കുന്നതായി കാണാം. നമ്മുടെ നാട്ടിൽ കാര്യമായി പാടുന്ന മൗലീദുകളിൽ ഒന്നാണ് മങ്കൂസ് മൗലീദ് എന്നത്. അതിലുള്ള വരികളിൽ ഒന്ന്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹഫ്ന വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി എന്ന. അള്ളാഹുവിന്റെ റസൂലെ, ഇതാ ഞാൻ തിന്മകളുടെ കപ്പലിൽ കയറിയിരിക്കുന്നു, ധാരാളം തിന്മകൾ, സമുദ്ര സമാനമായ തിന്മകൾ ചെയ്തു പോയിരിക്കുന്നു, എണ്ണമില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയോടാണ് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോടാണ് തെറ്റുകൾ ചെയ്തതിന് ആവലാതി ബോധിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന പല മാലമൗലീദുകളും അല്ല എല്ലാം എന്ന് തന്നെ പറയാം, ഇത്തരം ശിർക്കോ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളോ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ ഈ ശിർക്കിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇടയിലൊരു മധ്യസ്ഥനെ നിശ്ചയിക്കുകയും ആ മധ്യസ്ഥനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് തന്നെ അടുപ്പിക്കണമെന്ന് ആ മധ്യസ്ഥനോട് പ്രാർത്ഥിക്കുകയും ചെയ്യൽ. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനും അവനും ഇടയിൽ അവനൊരു മധ്യസ്ഥനെ വച്ചിരിക്കുന്നു, ഒരു ഇടയാളനെ വച്ചിരിക്കുകയാണ്. ആ ഇടയാളൻ വഴി അള്ളാഹുവിന്റെ അള്ളാഹുവിലേക്ക് എത്തിച്ചു നൽകാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കാൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ والذين اتخذوا من دون الله اندادا الله سبحانه وتعالى كبرمه الله ونبرمه പങ്കാളികളെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നത് ما نعبدهم الا ليقربونا الى الله زلفا ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. والذين يعبدون من دون الله അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ അവരുടെ ആരാധനക്ക് ന്യായമായി പറയുന്നത് ഞങ്ങളിത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തന്നെ. അപ്പോൾ അത് ശിർക്കു ദഅ്വയിൽ പെടുന്ന ഒരു രൂപമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള ആളുകൾ അവർക്ക് സ്വയം തന്നെ സഹായിക്കാനോ സ്വയം തന്നെ ഉപദ്രവം ചെയ്യാനോ സാധിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ ശിർക്ക് അവനിൽ സംഭവിക്കും. ഒരാൾ വിചാരിക്കുകയാണ് ഔലിയെ വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്നെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റും, അയാൾക്ക് എന്റെ രോഗം മാറ്റാൻ പറ്റും, അയാൾക്ക് അതിന് അള്ളാഹു സ്വയം കഴിവ് നൽകിയിട്ടുണ്ട്. അല്ല വിചാരിച്ചിട്ടില്ലെങ്കിലും അയാൾക്ക് അതിന് സാധിക്കും. അയാൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ചില ആളുകൾ ആൾ ദൈവങ്ങളുടെ കാര്യത്തിലും മറ്റുമൊക്കെ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ചാൽ അതും ഈ പറഞ്ഞ ശിർക്കിന്റെ രൂപങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശിർക്കു ദഅ്വ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. അതാണ് ശിർക്കിന്റെ ഒന്നാമത്തേതിനും അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഇൻഷാ അള്ളാ ഇനി നമ്മൾ ഈ പുസ്തകത്തിന്റെ വരുന്ന അധ്യായങ്ങളിൽ വിശദീകരിക്കും ഇൻഷാ അള്ളാ. രണ്ടാമത്തെ ഇനം, രണ്ടാമത്തെ രൂപം ശിർക്കിന്റെ രണ്ടാമത്തെ രൂപം ശിർക്കു നിയ്യ. ശിർക്കു നിയ്യ നിയ്യത്തിൽ സംഭവിക്കുന്ന ശിർക്കാണ്, നിയ്യത്തിൽ സംഭവിക്കുന്ന ശിർക്കാണ്. എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ അവൻ അവന്റെ ജീവിതത്തിലെ ഇബാദത്തുകൾ എല്ലാം ചെയ്യുന്നത് അതല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഇബാദത്തുകളും ചെയ്യുന്നത് ദുനിയാവിനു വേണ്ടിയാണ് എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല, ദുനിയാവാണ് അവന്റെ ഉദ്ദേശം. ദുനിയാവിൽ നന്മകൾ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അവൻ ഇബാദത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനെ കുറിച്ച് ആളുകൾ പുകഴ്ത്തുന്നതിനും പ്രശംസിക്കുന്നതിനും വേണ്ടി മാത്രമാണ് അവൻ ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹുവിനെ അവന് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന ഉദ്ദേശം അവന്റെ മനസ്സിൽ തന്നെ ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ശിർക്കുൻ അക്ബർ ആവുന്ന രൂപമാണ് ഈ പറയുന്നത്. വലിയ ശിർക്കാവുന്നത് എപ്പോഴാണ്? ഒരാൾ അയാളുടെ ഇബാദത്തുകൾ മുഴുവൻ അല്ലെങ്കിൽ അയാളുടെ ഇബാദത്തുകളിൽ ബഹുഭൂരിപക്ഷവും മിക്ക ഇബാദത്തുകളും അത് ജനങ്ങൾ കാണുന്നതിനു വേണ്ടിയാണ്, ആളുകളയാളെ പുകഴ്ത്തുന്നതിനു വേണ്ടിയാണ്, ദുനിയാവിൽ നന്മകൾ ലഭിക്കുന്നതിനു വേണ്ടിയാണ്. ഇങ്ങനെ ദുനിയാവിന് വേണ്ടി മാത്രമായി ഒരാൾ ദീനിനെ കണ്ടുകഴിഞ്ഞാൽ അത് വലിയ ശിർക്കിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അയാളുടെ ഇബാദത്തുകൾ ഒന്നും തന്നെ അള്ളാഹുക്ക് വേണ്ടിയല്ല എന്ന് വിചാരിക്കുക, ഇയാൾ യഥാർത്ഥത്തിൽ ആരായിരിക്കും? മുനാഫിഖായിരിക്കും. ഇയാളിൽ നിഫാഖുമുണ്ട്, ശിർക്കുമുണ്ട്, കപട വിശ്വാസവുമുണ്ട്, ശിർക്കുമുണ്ട്. ഒരാളുടെ പ്രവർത്തനങ്ങൾ നിസ്കരിക്കുന്നത് ജനങ്ങൾ കാണാൻ വേണ്ടി, നോമ്പ് നോൽക്കുന്നത് ജനങ്ങൾ കാണാൻ വേണ്ടി, സദഖ നൽകുന്നത് ജനങ്ങൾ കാണാൻ വേണ്ടി, ദുനിയാവ് ലഭിക്കുന്നതിന് വേണ്ടി മാത്രം, ആളുകൾ പുകഴ്ത്തുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരാളുടെ ഇബാദത്തുകൾ മുഴുവനായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അയാളുടെ ബഹുഭൂരിപക്ഷം ഇബാദത്തുകളും, എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ഇബാദത്ത്, മൂന്നോ നാലോ ഇബാദത്ത് അള്ളാഹുക്ക് വേണ്ടി ചെയ്യും, ബാക്കി മുഴുവൻ അയാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ്. അവന്റെ മനസ്സിൽ ഇഖ്ലാസ് ഇല്ല, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇതാണ് അവന്റെ അവസ്ഥയെങ്കിൽ അവൻ വലിയ ശിർക്കിൽ വീണുപോയിരിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ അടുത്ത ദർസിൽ വിശദീകരിക്കും ചെറിയ ശിർക്കിനെ കുറിച്ച്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത്. പക്ഷേ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് അവന്റെ ബഹുഭൂരിപക്ഷം ഇബാദത്തിലും കയറി വന്നാൽ, അല്ലെങ്കിൽ അവന്റെ മുഴുവൻ ഇബാദത്തുകളും അങ്ങനെയായാൽ അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തുപോകും. അള്ളാഹുക്ക് വേണ്ടിയിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. അതുമല്ലെങ്കിൽ ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് കാണാം, ദുനിയാവ് ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന ചിന്തയെ അവനില്ല. സദഖ കൊടുക്കുമ്പോൾ അവൻ പറയും, എന്തിനാ സദഖ? സദഖക്ക് കൊടുത്തു കഴിഞ്ഞാലേ നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ. അവൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, എന്താ അതിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ അവൻ പറയും, അത് എൻ്റെ മനസ്സിനൊരു സമാധാനം, ആളുകളെ സഹായിക്കുമ്പോൾ, പ്രയാസമുള്ളവർക്ക് കൈത്താങ്ങായി മാറുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു വാഹത്തുണ്ട്, മനസ്സിനൊരു സമാധാനം കിട്ടും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി എന്നത് ചിന്തിക്കുക പോലും ചെയ്യാതെ പരിപൂർണമായി ഒരാൾ ഇബാദത്തുകൾ ചെയ്യുന്നത് ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ചില ആളുകൾ കാണാം സ്വതക്ക കൊടുക്കും. എന്തിനാണ് സ്വതക്ക കൊടുക്കുക? നമുക്ക് ദുരിതങ്ങളൊന്നും വരാൻ പാടില്ല, നാളെ എന്തെങ്കിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ അവരൊക്കെ നമ്മളെ സഹായിക്കാൻ വരണം. വേറെ ചില ആളുകൾ നിസ്കരിക്കും. നിസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് സാമീപ്യം ഉണ്ടാകണമെന്ന ഉദ്ദേശം തന്നെ അവനില്ല. പിന്നെന്താ ഉദ്ദേശം? നിസ്കരിക്കുകയൊക്കെ ചെയ്യാതെ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഉപദ്രവങ്ങൾ സംഭവിച്ചാലോ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് പല ഇബാദത്തും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാണ്? ദുനിയാവിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. വെറും അത് മാത്രം ഉദ്ദേശമായി മാറിക്കഴിഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കണം, അള്ളാഹുവിനോടുള്ള പ്രീതിയും ഈ പറഞ്ഞ ഉദ്ദേശവും കൂടിക്കരലുകയാണ് എങ്കിൽ അതിന് വേറെ വിധികളാണ്. അത് ഇൻഷാല്ലാ അടുത്ത തവണ നമ്മൾ വിശദീകരിക്കാം. ചിലപ്പോൾ ചില ആളുകൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ആരാധിക്കുന്നത്, സ്വർഗം ലഭിക്കണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ അതിനോടൊപ്പം ഈ പറഞ്ഞ ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, അവന്റെ വിധി അത് വേറെയാണ്. എന്നാൽ ഞാൻ പറയുന്നത്, ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് അള്ളാഹുവിന്റെ പ്രീതിയെ ഉദ്ദേശമില്ല, വെറും ദുനിയാവ് മാത്രമാണ്, വെറും ജനങ്ങൾ അവനെ കാണണമെന്ന ഉദ്ദേശം മാത്രമാണ് എങ്കിൽ അത്തരം ആളുകൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകൾ, മൻ കാന യുരീദുൽ ഹയാത ദുനിയാ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ദുനിയാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് എങ്കിൽ, അതിന്റെ അലങ്കാരങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആണ് എങ്കിൽ, അവന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് നാം ഈ ദുനിയാവിൽ തന്നെ അവന് നൽകും. അതായത് അള്ളാഹു അവന് ഉദ്ദേശിച്ചിരിക്കുന്ന ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ എന്താണോ അത് അവന് ലഭിക്കും, കൂടുതലായി ഒന്നും ലഭിക്കുകയില്ല. എന്താണോ അവന് അള്ളാഹു മുൻപ് ഉദ്ദേശിച്ചത് അത് അവനിവിടെ ഉണ്ടായിരിക്കും. ദുനിയാവിൽ വെച്ച് അവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നാം നൽകും. ദുനിയാവിൽ അവൻ ജീവിക്കും, ചിലപ്പോൾ സമ്പാദ്യം കിട്ടിയേക്കാം, ചിലപ്പോൾ സമ്പാദ്യം കുറഞ്ഞേക്കാം. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, അല്ലാഹു വിധിച്ചതിൽ അവർക്ക് യാതൊരു കുറവും സംഭവിക്കുകയില്ല. ദുനിയാവ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ച ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ദുനിയാവ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ച് അള്ളാഹു കുറേ നൽകും, അങ്ങനെ നൽകിക്കൊള്ളണം. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ച് അത് കിട്ടും, അതിൽ കൂടുതലൊന്നും കിട്ടില്ല.
أولئك الذين ليس لهم في الآخرة إلا النار وحبط عنهم ما صنعوا وباطل ما كانوا يعملون
الله ورين أولئك أكوتر ليس لهم في الآخرة إلا النار പരലോക തെത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒന്നുമില്ല, നരകമല്ലാതെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആ വാക്കിന്റെ ഗൗരവം ചിന്തിച്ചു നോക്ക്.
ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ,
നരകമല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല.
വഹബത അൻഹും മാ സനഉ,
അവർ പ്രവർത്തിച്ചതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകും, അതെല്ലാം തകർന്നു പോകും.
വബാത്തിലു മാ കാനു യഅമലൂൻ,
അവർ പ്രവർത്തിച്ചതെല്ലാം അവർക്ക് നിഷ്ഫലമായി പോകും, ഒരു ഉപകാരവും ലഭിക്കുകയില്ല, നിരർത്ഥകമായ പ്രവർത്തനമായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്ത് ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും, നിസ്കാരത്തിലാകട്ടെ, നോമ്പിലാകട്ടെ, സക്കാത്തിലാകട്ടെ, ഇബാദത്തുകളിലാകട്ടെ, മതം പഠിക്കുന്നതിലാകട്ടെ, പഠിപ്പിക്കുന്നതിലാകട്ടെ, എന്ത് കാര്യങ്ങളിലാകട്ടെ, ഇഖ്ലാസ് ശ്രദ്ധിക്കണം.
ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്,
പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ചെയ്യണം, അല്ലാതെ പ്രവർത്തനം പുറത്തേക്ക് എത്ര ഭംഗിയുണ്ടായിട്ടും കാര്യമില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ റബ്ബ അമലിൻ സഗീർ തഅദ്ദിമുഹു നിയ്യ, എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണ്, നിയ്യത്തിന്റെ വലുപ്പം കാരണത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് മഹത്തരമായി തീരുന്നു.
റബ്ബ അമലിൻ കബീർ
തുസഗീറുഹു നിയ്യ, എത്ര വലിയ വലിയ പ്രവർത്തനങ്ങളാണ്, നിയ്യത്ത് മോശമായത് കാരണത്താൽ പ്രവർത്തനത്തിന്റെ വലുപ്പമില്ലാതെയായി പോകുന്നു. ചില ആളുകൾ കോടിക്കണക്കിന് സമ്പാദ്യം ദാനധർമ്മമായി നൽകും. എന്താണ് അവന്റെ ഉദ്ദേശം? അവനെ കുറിച്ച് ആളുകൾ പറയുന്നു വലിയ ദാനധർമ്മിയാണ്, വലിയ സദക്ക നൽകുന്നയാളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ കോടികൾക്ക് 10 രൂപയുടെ വിലയുണ്ടാവുകയില്ല. വേറെ ചില ആളുകൾ, അവൻ ദരിദ്രനാണ്, അവന്റെ കയ്യിൽ ആകെ ഉള്ളത് 10 രൂപയാണ്, അതിൽ നിന്ന് 5 രൂപ എടുത്തുകൊണ്ട് അവൻ വേറെ ഒരാൾക്ക് ദാനം നൽകുകയാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രീതിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അവന്റെ 5 രൂപ കണ്ടാൽ തൊട്ടടുത്ത് നിൽക്കുന്നവർ പറഞ്ഞേക്കാം, നിന്റെ ഈ 5 രൂപ എന്തിനു കൊള്ളാം. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 5 രൂപ ചിലപ്പോൾ കോടികളുടെ വില മതിച്ചേക്കാം. അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വിലയുണ്ടായേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവർത്തനങ്ങളിലെ നിയ്യത്ത് നാം ശ്രദ്ധിക്കണം. ചില ആളുകൾ റിയാ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ അത് ശ്രദ്ധിക്കാതെ ഓടും. നിസ്കാരത്തിൽ റിയാ വന്നാൽ ശ്രദ്ധിക്കുകയില്ല, അത് ഹൃദയത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയില്ല, അത് ശരിയാക്കാൻ ശ്രമിക്കുകയില്ല, അത് മൈൻഡ് ചെയ്യാതെ നിസ്കാരത്തിൽ തുടർന്ന് കളയും. ശ്രദ്ധിക്കണം, നിയ്യത്ത് ശരിയാക്കണം, നിയ്യത്ത് ശുദ്ധീകരിക്കണം. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ എന്റെ നിയ്യത്തിനേക്കാൾ പ്രയാസകരമായ ഒരു കാര്യവും ഞാൻ ചികിത്സിച്ച് നന്നാക്കിയിട്ടില്ല. അത് ഓരോ തവണ ഞാൻ ചികിത്സിക്കുമ്പോഴും മറ്റൊരു നിറത്തിൽ വേറെ റിസൾട്ട് കൂടെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞത് ഫഹാദാ ബഹ്റുൻ ലാ സാഹില ലഹ്, നിയ്യത്തിലുണ്ടാകുന്ന പാകപ്പിഴവുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതൊരു സമുദ്രമാണ്, അതിന്റെ കര കാണാൻ കഴിയുകയില്ല, കര കാണാ കടലാണത്, അതിനു മാത്രം പറയാനുണ്ട്. ഒരു രൂപത്തിലൂടെ നമ്മൾ ശരിയാക്കുമ്പോൾ വേറെ രൂപത്തിലൂടെ പുറത്തുകൂടെ പുറത്തേക്ക് വരും. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനായി റിയായിലെത്തിക്കഴിഞ്ഞാൽ, ലോകമാന്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ജനങ്ങൾ കാണണമെന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നതിലേക്കാണ് നമ്മെ എത്തിക്കുക. അതാണ് രണ്ടാമത്തെ ഷിർക്കിന്റെ ഇനം. അതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ദർസിൽ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. മൂന്നാമത്തേത് ഷിർക്കുൽ മഹബ്ബ, അങ്ങനെയല്ലേ നിങ്ങളെ കിതാബിലുള്ളത്. മൂന്നാമത്തേത് ഷിർക്കു ത്താഅ, മൂന്നാമത്തേത് ഷിർക്കു ത്താഅ, അനുസരണത്തിൽ സംഭവിക്കുന്ന ഷിർക്കാണ്. അനുസരണത്തിൽ അനുസരണയിൽ സംഭവിക്കുന്ന ശിർക്കാണ്. എന്താണ് അനുസരണയിൽ സംഭവിക്കുന്ന ശിർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കേണ്ടതുപോലെ ഒരാൾ അല്ലാഹുവിൻ്റെ വിധിക്കെതിരായി മറ്റുള്ളവരെ അനുസരിച്ചു കഴിഞ്ഞാൽ അത് അവനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ശിർക്കായി മാറിയേക്കാം. ഈ ശിർക്ക് നസ്രാനികൾക്ക് സംഭവിച്ചിട്ടുണ്ട്, യഹൂദർക്ക് സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇത്തഖദൂ അഹ്ബാറഹും വ റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. യഹൂദ നസാറാക്കളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവരവരുടെ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ അല്ലാഹുവിന് പുറമെ അവരുടെ റബ്ബുകളാക്കി സ്വീകരിച്ചു. ഇത് ആ ശിർക്കാണ്. യഹൂദ നസാറാക്കൾ അവരവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കി സ്വീകരിച്ചു. ഈ ആയത്ത് ഒരിക്കൽ അദിയുബ്നു ഹാതിം എന്ന സഹാബി അദ്ദേഹം കേട്ടു. അദ്ദേഹം നസ്രാനിയായിരുന്നു, പിന്നീട് മുസ്ലിമായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ കുന്നാ നഅബ്ദുഹും. അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാരെ, പണ്ഡിതന്മാരെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാറില്ലായിരുന്നു, അവരെ ആരാധിക്കാറില്ലായിരുന്നു, അവർക്ക് സുജൂദ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ എന്തുകൊണ്ടാണ്, എന്താണ് അതിന്റെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിത പുരോഹിതന്മാരെ അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു, അമാ ഇന്നഹും ലം യകൂനു യഅബ്ദൂനഹും. ശരിയാണ് നീ പറഞ്ഞത്, അവർ യഹൂദരോ നസ്രാനികളോ അവരുടെ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല, അവർക്ക് മുൻപിൽ ആരാധനകൾ സമർപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് സംഭവിച്ച പിഴവെന്താണ്? വലാകിന്നഹും കാനു ഇദാ അഹല്ലു ലഹും ഷൈഅൻ ഇസ്തഹല്ലു. പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവർക്ക് ഒരു കാര്യം ഹലാലാക്കി നൽകിയാൽ അവരതിനെ ഹലാലായി സ്വീകരിക്കും. അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഹലാലാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവരത് ഹലാലായി സ്വീകരിക്കും. വഇദാ ഹർറമു ലഹു അലൈഹിം ഷൈഅൻ ഹർറമൂഹു. അവരെന്തെങ്കിലും കാര്യം അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കിയാൽ ഇവരത് ആ കാര്യത്തിൽ അവരനുസരിക്കും. ഫതിൽക ഇബാദതുഹു, ആ അനുസരണം അതാണ് അവർക്കുള്ള ഇബാദത്ത്. നോക്കൂ നിങ്ങൾ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കുന്നതിൽ, അല്ലാഹു ഹറാമാക്കുന്ന ഒരു കാര്യം ഹലാലാക്കുന്നതിൽ ആരെങ്കിലും അല്ലാഹുവിന് പുറമെയുള്ളവരെ അനുസരിച്ചാൽ അവൻ ശിർക്കിലകപ്പെടും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കുറച്ച് വിശദീകരിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കച്ചവടം അനുവദിച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി, അഹല്ലല്ലാഹുൽ ബൈഅ വ ഹർറമ റിബ, അല്ലാഹു കച്ചവടം അനുവദിച്ചിട്ടുണ്ട്, പലിശ ഹറാമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ വ്യക്തമായ ആയത്താണ്. അവന് അറിയാം കച്ചവടം അനുവദനീയമാണ്, പലിശ ഹറാമാണ്. എന്നാൽ അവനോട് ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, പലിശ അത് നിഷിദ്ധമല്ല, അത് അല്ലാഹു പറഞ്ഞാലും വേണ്ടില്ല, പലിശ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്, നീ പലിശയുമായി ബന്ധപ്പെടണം. അവന് മനസ്സിലായി അല്ലാഹുവിന്റെ വിധിക്ക് എതിരെയാണ് ഇയാൾ പറയുന്നത് എന്നു മനസ്സിലായതിനു ശേഷവും അയാൾ പലിശ ഹലാലായി കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, പലിശ അയാൾ ഹലാലായി കണ്ടു കഴിഞ്ഞാൽ അതിൽ യാതൊരു കുഴപ്പമില്ല, അതൊരു തെറ്റല്ല, അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ അത് ചെയ്താൽ, ഈ പണ്ഡിതൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ അയാൾ എതിർത്താൽ അയാൾ ഈ പറഞ്ഞ ശിർക്കു ത്വഅയിൽ അകപ്പെടും, ഈ പറഞ്ഞ ശിർക്കിൽ അകപ്പെടും. ഒരു ഷെയ്ഖു പറഞ്ഞു, ഒരു ഇമാമു പറഞ്ഞു, ഒരു പണ്ഡിതൻ പറഞ്ഞു, ഖുർആനിന് എതിരാണ്, റസൂലുള്ളാഹിയുടെ ഹദീസിന് എതിരാണ് എന്ന് അവൻ വ്യക്തമായി ബോധ്യപ്പെട്ടു. എന്നിട്ട് അവൻ പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അങ്ങനെയാണ് എങ്കിലും, ഇയാൾ വലിയ പണ്ഡിതനാണ്, ഇയാൾ പറഞ്ഞാൽ അയാൾ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിധിക്ക് എതിരെ അയാൾ നിന്നാൽ, അള്ളാഹു ഹലാലാക്കിയത് അയാൾ ഹറാമായി കണ്ടാൽ, അള്ളാഹു ഹറാമാക്കിയത് അയാൾ ഹലാലായി കണ്ടാൽ, അയാൾ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അയാൾ ഈ പണ്ഡിതനെ ഉയർത്തിയിരിക്കുന്നു. എന്നാൽ മറ്റൊരാൾ, അയാൾക്ക് പലിശ ഹറാമാണ് എന്നറിയാം, അയാൾ ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയി ചോദിച്ചു, ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു പലിശ ഹലാലാണ്, കുഴപ്പമില്ല നീ ചെയ്തോ. പക്ഷെ അയാൾ ആ പണ്ഡിതന്റെ വാക്ക് സ്വീകരിച്ചില്ല, അയാൾക്ക് അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, പലിശ ഹറാമാണ്. പക്ഷെ അയാൾ അയാളുടെ ദേഹേച്ഛ കാരണത്താൽ, അയാളുടെ ഭൗതിക താല്പര്യങ്ങൾ കാരണത്താൽ പലിശയുമായി ബന്ധപ്പെട്ടാൽ അയാൾ ചെയ്തത് ശിർക്കല്ല. രണ്ടു പേർ തിരിച്ചു മനസ്സിലാക്കണം. അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹറാമാക്കുകയും അങ്ങനെ അയാൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ഇത് ഹറാമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അപ്പോഴാണ് അത് ശിർക്കിൽപ്പെടുക. ഇത് പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കണം. എന്താണ് ശിർക്ക്, എന്താണ് അല്ലാത്തത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് പറ്റിയതുപോലെ ആളുകളെ ചിലർ പോയിട്ട് നീ മുശ്രിക്കാണ്, നീ കാഫറാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകും. എവിടെയാണ് ശിർക്ക് സംഭവിക്കുന്നത്, എവിടെയാണ് സംഭവിക്കാത്തത് എന്ന് മനസ്സിലാക്കണം. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് പലിശ ഹറാമാണ് എന്ന് അയാൾക്കറിയാം, അള്ളാഹു പറഞ്ഞതാണ് ശരിയെന്ന് അയാൾക്കറിയാം, പക്ഷെ ഞാൻ ചെയ്യുന്നൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ മനസ്സിൽ കുറ്റബോധത്തോടുകൂടിയാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ, അയാൾ ശിർക്കിൽ അകപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് വിരുദ്ധമായി ഒരു പണ്ഡിതൻ പറഞ്ഞു എന്ന കാരണം കൊണ്ട് മാത്രം അയാൾ ആ പണ്ഡിതന്റെ വാക്ക് സ്വീകരിക്കുകയും അയാൾ പറഞ്ഞതാണ് ശരിയെന്ന് വാദിക്കുകയും ചെയ്താൽ അയാൾ ശിർക്കിൽ അകപ്പെടും. നസാറാക്കളുടെ കാര്യത്തിൽ അത് വ്യക്തമായി നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രൂപത്തിൽ അറിയാം. ഈ അടുത്ത വർഷങ്ങൾ വരെ അല്ല, ഇപ്പോഴും അതിൻ്റെ ഒക്കത്താണ് അവരുള്ളത്. സ്വവർഗരതി നിഷിദ്ധമാണ് എന്നത് ക്രൈസ്തവ സഭകൾ പൊതുവെ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പോയി പോയി അവരിലെ പുരോഹിതന്മാരിൽ പലരും സ്വവർഗരതി അനുവദിച്ചു കഴിഞ്ഞു. എന്തിനധികം ചില നാടുകളിൽ അവരുടെ പള്ളികളിൽ വച്ച് സ്വവർഗ വിവാഹങ്ങൾ വരെ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നലെ വരെ ഹറാമായത് ഇന്നു മുതൽ ഹലാലായി. എന്താണ് അതിന് തെളിവ്? അള്ളാഹു ഖുർആനിൽ വല്ല ആയത്തിറക്കിയോ? അവർക്ക് വല്ല വഹയുമറക്കിയോ? ഇല്ല. അവർ അള്ളാഹുവിന്റെ വാക്കാണ് എന്ന് വിചാരിക്കുന്ന, അതല്ലെങ്കിൽ അവരങ്ങനെ മനസ്സിലാക്കുന്ന ആ വാക്കുകൾക്ക് വിരുദ്ധമാണ് അച്ഛന്റെ പ്രവൃത്തി, അയാളുടെ വാക്ക് എന്ന് അവർക്കറിയാം. പക്ഷേ അച്ഛൻ പറഞ്ഞാൽ അതാണ് മതം. ഇങ്ങനെ ഒരാൾ അള്ളാഹുവിന് പുറമെ മനുഷ്യരുടെ വാക്കുകൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ അയാൾ വലിയ ശിർക്കിലകപ്പെടും. ഇതിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ചില ആളുകൾ പറയുന്നത് പോലെ ഇന്ന ഇമാമ്, ഇന്ന ഷെയ്ഖ്, അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്. ഇങ്ങനെ നബിമാരല്ലാത്ത വലിയകളോ സാലിഹീങ്ങളോ ഇമാമുമാരോ പണ്ഡിതന്മാരോ ആയ ആളുകൾ, അവർക്ക് തെറ്റുകൾ സംഭവിക്കുകയേയില്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ഈ പറഞ്ഞ ശിർക്കു ത്വഅയുടെ ഭാഗമാണ്. ചില ആളുകൾ അത് ഇസ്ലാമിക സമൂഹത്തിലേക്ക് അത് പിടിമുറുക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മദ്ഹബി പക്ഷപാതിത്വങ്ങൾ മുസ്ലിം സമൂഹത്തിൽ അതിൻ്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയ സന്ദർഭത്തിലാണത്. ഇസ്ലാമിൽ പ്രഗത്ഭമായ നാല് മദ്ഹബുകളുണ്ട്. അൽ ഇമാം അബൂ ഹനീഫ, അൽ ഇമാം മാലിക് ഇബ്നു അനസ്, അൽ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്-ഷാഫിഈ, الامام احمد بن حنبل الشيباني رحمهم الله اجمعين. ഈ നാല് ഇമാമുമാരിലേക്ക് ചേർത്തി പറയുന്ന നാല് പ്രസിദ്ധമായ മദ്ഹബുകൾ ഇസ്ലാമിലുണ്ട്. ആ മദ്ഹബുകൾ ദീനു പഠിക്കാനുള്ള ഒരു എളുപ്പവഴി മാത്രമാണ്. ആ ഇമാമുമാർ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ മദ്ഹബാണ് അവസാനത്തെ വാക്ക് എന്ന്. അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു, ഇദ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് ശരിയായാൽ അതാണ് എന്റെ മദ്ഹബ്. അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫയും മാലിക്കും ഷാഫിഈയും അഹ്മദും എല്ലാം ഒരുപോലെ പറഞ്ഞ കാര്യമാണത്. റഹിമഹുമുല്ലാഹു അജ്മഈൻ. അൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിന് എതിരായി കണ്ടാൽ എന്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞു കളയുക, അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ഇമാമുമാർ അവരാരും അവരുടെ വാക്കുകൾ വലതോ ഇടതോ നോക്കാതെ പരിപൂർണമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ കാലങ്ങൾ കുറച്ച് പിന്നിട്ടപ്പോൾ മദ്ഹബി പക്ഷപാതിത്വം മുസ്ലിമീങ്ങളുടെ ഇടയിൽ വേരൂന്ന് പോയി പോയി ചില ആളുകൾ പറഞ്ഞു, നമ്മുടെ മദ്ഹബിന് വിരുദ്ധമായി വിശുദ്ധ ഖുർആനിൽ വല്ല ആയത്തും കണ്ടാൽ ആ ആയത്ത് നാം മദ്ഹബിന് അനുസരിച്ച് വ്യാഖ്യാനിക്കണം. മദ്ഹബിന് വിരുദ്ധമായി ഖുർആനിൽ ആയത്ത് കണ്ടാൽ മദ്ഹബിന് അനുസരിച്ച് അത് വ്യാഖ്യാനിക്കണം. റസൂലുള്ളാഹിയുടെ ഹദീസ് നമ്മൾ നമ്മുടെ മദ്ഹബിന് വിരുദ്ധമായി കണ്ടാലോ ആ ഹദീസ് നമ്മൾ ളൈഫാക്കണം. ഇത് ഇതേ വാക്കുകളോടുകൂടി പറഞ്ഞ ആളുകൾ മുസ്ലിം ഉമ്മത്തിലുണ്ടായി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ മദ്ഹബിന്റെ ഇമാമുമാർക്ക് ഒരു തെറ്റും പറ്റുകയില്ല എന്ന രൂപത്തിൽ ആളുകളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ പറഞ്ഞ ശിർക്കിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സൂഫി തരീഖത്തുകളിൽ കാണപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിൽ വ്യക്തമായി വന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി അവനവന്റെ ഷെയ്ഖ് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ ഷെയ്ഖിനനുസരിക്കും. നമ്മുടെ നാട്ടിൽ ഈ തരീഖത്തുകൾ പതുക്കെ പതുക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തരീഖത്തുകൾക്കും ഒരു ഷെയ്ഖ് ഉണ്ടായിരിക്കും. ഷെയ്ഖിന് മുരീദന്മാരുണ്ടായിരിക്കും, അയാളുടെ അനുയായി വൃന്ദം. ഈ അനുയായികൾ ഷെയ്ഖ് പറഞ്ഞത് അതുപോലെ അനുസരിക്കണം. തരീഖത്തിലേക്ക് ചേരുമ്പോൾ ഷെയ്ഖിന് ബൈഅത്ത് കൊടുക്കണം. ഞാനെന്താ പറയുന്നൊക്കെ അനുസരിക്കാം. തരീഖത്തിന്റെ കിതാബുകളിൽ പറയുന്നത് കാണാം, ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം ഏതുപോലെയാണ്? ഒരു മയ്യത്തും മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? മയ്യത്തിനെ കുളിപ്പിക്കുന്നയാള് മയ്യത്തിനെ എങ്ങോട്ട് തിരിച്ചാലും മയ്യത്ത് അങ്ങോട്ട് കിടക്കും. അതേപോലെ ആയിരിക്കണം മുരീദ്. ഷെയ്ഖിനോട് എതിരാകാൻ പാടില്ല. മാത്രമല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യപ്പെടുന്ന കിതാബുകളിൽ വരെ കാണാം ഷെയ്ഖന്മാരുടെ കറാമത്തുകൾ പറയുന്നതിന് കൂട്ടത്തിൽ പറയുന്നതായി കാണാം. ഒരു ഷെയ്ഖ് അയാളുടെ റൂമിലേക്ക് പെട്ടെന്ന് കയറി ചെന്നപ്പോൾ അയാളുടെ വലതുഭാഗത്തതാ സ്ത്രീകൾ, ഇടതുഭാഗത്തതാ സ്ത്രീകൾ. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഹൂറുൽ ഐന, സ്വർഗത്തിൽ നിന്നുള്ള സ്ത്രീകളാണ്. ഷെയ്ഖ് നിസ്കരിക്കുന്നില്ല, നിസ്കാരം കാണുന്നില്ല. എന്ത് നിസ്കരിക്കാത്തത്? ഞങ്ങൾക്ക് നിസ്കാരമില്ല. കാരണം വിലായത്തിന്റെ പദവിയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇബാദത്തില്ല. അപ്പോൾ മുരീദ് ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുക, ഷെയ്ഖ് വലിയ പദവിയിലാണ്. സുബ്ഹാനല്ലാഹ്. ഇവർ ഷെയ്ത്താന്റെ വലിയകളാണ്, അള്ളാഹുവിന്റെ വലിയകളല്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെക്കാൾ വലിയ അള്ളാഹുവിനോട് സാമീപ്യം ലഭിച്ച മറ്റാരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? നിസ്കാരം, നിസ്കാരം, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് റസൂലുള്ള മസ്ജിദിലേക്ക് പോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ മണ്ണിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് അവർ റസൂലുള്ളയെ കൊണ്ടുപോകുന്നത്. ഇതിനേക്കാൾ വലിയ വലി എവിടെയുണ്ട്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ വലിയന് ദീനില്ല, അയാൾക്ക് ഹറാമില്ല, അയാൾക്ക് ഹലാലില്ല എന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ പറഞ്ഞ ശിർക്കു ത്വാഇൽ ഉൾപ്പെടാൻ, അയാൾ ഈ ശിർക്കു ത്വാഇൽ അയാൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ആധുനികത പിടികൂടിയപ്പോൾ ആളുകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പല ജാതി വിശ്വാസങ്ങളും ചിന്താഗതികളുമുണ്ട്. ആധുനികതയുടെ പേരിൽ ഇസ്ലാമിനെ തള്ളി പറയാം. അവരിൽ ചില ആളുകൾ പറയും, മനുഷ്യൻ ആദ നബിയിൽ നിന്നാണ് പഠിച്ചത്, അതൊക്കെ പഴയ പഴയ പുരാണ കഥകൾ. ഇപ്പോൾ സയൻസ് പറയുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്നാണ്. അതുകൊണ്ട് അതാണ് ശരി എന്നിട്ട് അത് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക, അവരത് വിശ്വസിപ്പിക്കുക. അള്ളാഹു പറഞ്ഞതിനു വിരുദ്ധമായി ആര് പറഞ്ഞാലും, അള്ളാഹു പറഞ്ഞത് ഇപ്രകാരമാണ് എന്ന് ഒരാൾക്ക് മനസ്സിലായതിനു ശേഷം അതിനു വിരുദ്ധമായി ഒരാൾ നിന്നു കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞ ശിർക്കു ത്വാഇൽ ഉൾപ്പെടും. അത് അത്ര വലിയ ആൾ പറഞ്ഞതായാലും അള്ളാഹു പറഞ്ഞതിനു വിരുദ്ധമായി ഒരാൾക്കും പറയാൻ അവകാശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമായി ഒരാൾക്കും പറയാൻ അവകാശമില്ല. അതുപോലെ ആധുനികർ പറഞ്ഞുണ്ടാക്കുന്ന പലതും, ദീനുമായി ബന്ധപ്പെട്ട പല ജാതി കാര്യങ്ങൾ, ഇസ്ലാമിലെ ഒരു നിയമം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും, ഏയ് അതൊന്നും ഇന്നത്തെ കാലത്ത് പറ്റൂല, അതൊക്കെ പഴയ കാലത്തുള്ള നിയമങ്ങളാണ്, ഇപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ മാറ്റിവെക്കണം എന്നിങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ പുതിയ അവസരങ്ങൾക്കനുസരിച്ച് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഒരാൾക്ക് സംഭവിക്കാവുന്ന ശിർക്ക്, അതിൽ വലിയ ശിർക്കുണ്ട്, ചെറിയ ശിർക്കുണ്ട്. വലിയ ശിർക്ക് നാല് രൂപത്തിലാണ്. ഒന്ന് ശിർക്കു ദഅ്‌വ, പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ശിർക്ക്. രണ്ട് ശിർക്കു അന്നിയ്യ, നിയ്യത്തിൽ സംഭവിക്കുന്ന ശിർക്ക്. മൂന്ന് ശിർക്കു ത്വാഅ, അനുസരണത്തിൽ സംഭവിക്കുന്ന ശിർക്ക്. അതിന്റെ രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ശിർക്കു ത്വാഅത്തിൽ പെട്ടതാണ് ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇറക്കിയ നിയമത്തിന് വിരുദ്ധമായ ഏതെങ്കിലും നാട്ടിൽ ഒരു ഭരണാധികാരി ഒരു നിയമം ഇറക്കിയെന്ന് വിചാരിക്കുക, ആ നിയമമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി അതിനെ ശരിയായി കാണുകയും ചെയ്താൽ ഈ പറഞ്ഞ ശിർക്കു ത്വാഅ സംഭവിക്കും. അള്ളാഹു അവതരിപ്പിച്ച നിയമത്തിനു വിരുദ്ധമായി ഒരാൾ നിയമം അവതരിപ്പിക്കുകയും ആ നിയമം ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് വലിയ ശിർക്കിൽ അകപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണത്തിന്റെ കാര്യത്തിൽ മഹത്തരമായ ഒരു അടിസ്ഥാനം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? റസൂലുള്ള പറഞ്ഞു, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരു സൃഷ്ടിക്കും അനുസരണമില്ല. ഇത് ഖാഇദയാണ്, അടിസ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് ഇനി നിയമമില്ല. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരാൾക്കും അനുസരണമില്ല, മാതാപിതാക്കൾക്ക് അനുസരണമില്ല. അല്ലാഹു പറഞ്ഞതുപോലെ
وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعُهُمَا.
നിന്റെ മാതാവും നിന്റെ പിതാവും അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്നതിന് വേണ്ടി നിന്നോട് കൽപ്പിച്ചാൽ നീ അവരെ അനുസരിക്കരുത്.
وصاحبهما في الدنيا معروفا.
ദുനിയാവിൽ നീ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. ഭരണാധികാരികളെ അനുസരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരെ തിന്മയിൽ അനുസരിക്കാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സഹാബികളിൽപ്പെട്ട ഒരു ചെറിയ സംഘം ആളുകളെ ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അവർക്കൊരു അമീറിനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു നേതാവ്. യാത്രക്കിടയിൽ അമീറിന് അനിഷ്ടകരമായ എന്തോ ഒരു സംഭവം ചില ആളുകളിൽ നിന്നുണ്ടായി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം സംഭവിച്ചു. അതോടുകൂടി അമീറിന് ദേഷ്യം പിടിച്ചു. അയാളൊപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പോയി കുറച്ച് വിറകുകൊള്ളികൾ ശേഖരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അവർ വിറകുകൊള്ളികളുമായി തിരിച്ചു വന്നു. അവരതെല്ലാം കൂട്ടിവെച്ചു, തീ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ തീ കൊടുത്തു. തീ കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ആ തീയിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അമീറാണ്, എന്നെ നിങ്ങൾ അനുസരിക്കണം, തീയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. ചില ആളുകൾ തീയിലേക്ക് കാലെടുത്തു വെക്കാൻ തുനിഞ്ഞു. അപ്പോൾ വേറെ ചില ആളുകൾ അവർ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചു. അവർ പറഞ്ഞു, മിനന്നാരി നഫർ, നമ്മൾ മുസ്ലിമായത് എന്തിനാണ്? ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ തീയിലേക്ക് തന്നെ നമ്മൾ കാലെടുത്ത് വെക്കുകയോ? അനുസരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദേഷ്യം കെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു. കാര്യം പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദഖലൂഹാ ലമാ ഖറജു മിൻഹാ, അവരെങ്ങാനും ആ തീയിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ അവരൊരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവർ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാകുമായിരുന്നു അവരുടെ ആ പ്രവർത്തനം. അതിലേക്ക് കയറിയിരുന്നെങ്കിൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വീണ്ടും നരകത്തിലേക്ക് തന്നെ അവർ പോകേണ്ടി വരുമായിരുന്നു. അതിനുള്ള കാരണമാണ് അവർ പ്രവർത്തിച്ചത്. അപ്പോൾ അനുസരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് അനുയോജ്യമായി ഒരാൾ പറഞ്ഞാൽ മാത്രമാണ്. അത് എത്ര വലിയ ആളാവട്ടെ, എത്ര ചെറിയ ആളാവട്ടെ. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ശിർക്കുൽ മഹബ്ബ, സ്നേഹത്തിൽ സംഭവിക്കുന്ന ശിർക്കാണ്. സ്നേഹത്തിൽ സംഭവിക്കുന്ന ശിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ അള്ളാഹുവിന് പുറമെയുള്ളവരെ സ്നേഹിച്ചാൽ അത് ശിർക്കുൽ മഹബ്ബത്തായി മാറും, സ്നേഹത്തിലുണ്ടാകുന്ന ശിർക്കായി മാറും. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ, അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, മക്കളെ സ്നേഹിക്കാറുണ്ട്, കൂട്ടുകാരെയും ഭാര്യയെയും സ്നേഹിക്കാറുണ്ട്, ഇങ്ങനെ പലതും നമ്മൾ സ്നേഹിക്കാറുണ്ട്. ഇതുപോലെയാണോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം ബഹുമാനവും ആദരവും താഴ്മയും കൂടിച്ചേർന്ന സ്നേഹമാണ്. അവനെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, അവന്റെ മുൻപിൽ നമ്മൾ താഴ്മയോടുകൂടി നിൽക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുപോലും നമ്മൾ ഉച്ചരിക്കുന്നത് വലിയ ആദരവോടുകൂടിയാണ്. അവനെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ മറ്റെല്ലാവരുടെയും കൽപ്പനകൾക്ക് മുകളിൽ വെക്കാൻ നാം തയ്യാറാണ്. ഇതുപോലെ ആരെയെങ്കിലും നിങ്ങൾ അള്ളാഹുവിന് പുറമെ സ്നേഹിച്ചാൽ അത് സ്നേഹത്തിലുള്ള ശിർക്കാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കണം, അയാളോടുള്ള സ്നേഹം കാരണത്താൽ അയാളെ നിങ്ങൾ ഭയങ്കര ബഹുമാനം, അങ്ങേയറ്റത്തെ താഴ്മ, അയാൾ പറഞ്ഞതെല്ലാം അനുസരിക്കാൻ തയ്യാറാണ്. അയാളുടെ കൽപ്പനക്ക് വിരുദ്ധമായി വേറൊരാളുടെ കൽപ്പന വന്നാൽ നിങ്ങൾ അയാളുടെ കൽപ്പന മാത്രമേ അനുസരിക്കൂ. ഇങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ട പോലെ ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ അത് ശിർക്കുൽ മഹബ്ബ എന്നതിൽ ഉൾപ്പെടും ഇൻഷാ അല്ലാഹ്. അൽ മഹബ്ബ എന്ന ഒരു അധ്യായം തന്നെ നമുക്കുണ്ട്. ആ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ വിശദീകരിക്കാം. ഇതാണ് ഷിർക്കുൻ അക്ബറിന്റെ ഇനങ്ങൾ. രണ്ടാമത്തേത് ഷിർക്കുൻ അസ്ഗറാൻ, അതിനെ കുറിച്ചാണ് പുസ്തകത്തിൽ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഇനം അഷ്ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാൻ. വമിൻഹു റിയാ, അതിൽപ്പെട്ടതാണ് റിയാ, ലോകമാന്യം, ജനങ്ങൾ കാണണമെന്ന ചിന്ത. അത് സഹോദരങ്ങളെ കൂടുതൽ വിശദീകരിക്കേണ്ട, നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് ഇൻഷാ അള്ളാഹ്. അതിനെക്കുറിച്ച് അടുത്ത തവണ, അടുത്ത ദർസിൽ വിശദമായി നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. وهذا والله تعالى اعلم بالصواب، صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.